നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
ഓസ്ട്രേലിയയിലെ സൂപ്പർ അന്വേഷൻ സംവിധാനത്തിൽ ജൂലൈ 1 മുതൽ സുപ്രധാനമായ ചില മാറ്റങ്ങൾ വരികയാണ്. അതോടൊപ്പം സൂപ്പർ അന്വേഷനിലെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ വരുന്ന മാറ്റങ്ങളെന്നും എന്തൊക്കെയാണ് പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ എന്നുമാണ് ഇന്ന് SBS മലയാളം വാർത്തയ്ക്കപ്പുറം എന്ന പരിപാടിയിൽ പരിശോധിക്കുന്നത്. വാർത്തയ്ക്കപ്പുറവുമായി ഞാൻ ദിജു ശിവദാസ്. ഓസ്ട്രേലിയൻ വാർത്തകളും അവയെക്കുറിച്ചുള്ള വിശകലനങ്ങളും എല്ലാമാണ് വാർത്തയ്ക്കപ്പുറം എന്ന പരിപാടിയിൽ SBS മലയാളം പതിവായി എത്തിക്കാറുള്ളത്. അവ കേൾക്കാനായി നിങ്ങൾക്ക് SBS മലയാളത്തെ പിന്തുടരാം. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും SBS മലയാളം പോഡ്കാസ്റ്റുകൾ ലഭ്യമാണ്. ഓസ്ട്രേലിയയിൽ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ദിവസമാണ് ജൂലൈ 1. സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട് പല പുതിയ നിയമങ്ങളും നിലവിൽ വരുന്ന ദിവസം. ഈ വർഷം ജൂലൈ 1 സൂപ്പർ അന്വേഷൻ നിയമങ്ങളിൽ പല മാറ്റങ്ങളും നിലവിൽ വരുന്നതായി ഒട്ടേറെ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ ചിലത് സത്യമാണ്, ചിലത് വ്യാജവും. യഥാർത്ഥത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതിന് മുൻപ് ആദ്യം ഒരു വ്യാജ പ്രചാരണം ചൂണ്ടിക്കാട്ടാം. സൂപ്പർ നിക്ഷേപം പിൻവലിച്ചു തുടങ്ങാൻ കഴിയുന്ന പ്രിസർവേഷൻ ഏജ് എന്ന കുറഞ്ഞ പ്രായപരിധി വർദ്ധിക്കുന്നു എന്നതാണ് വ്യാപകമായി പ്രചരിക്കുന്ന ഒരു റിപ്പോർട്ട്. നിലവിൽ 60 വയസ്സാണ് പ്രിസർവേഷൻ ഏജ്. അതായത് 1964 ശേഷം ജനിച്ചവർക്ക് 60 വയസ്സിന് ശേഷമാണ് ഏതെങ്കിലും തരത്തിൽ സൂപ്പർ തുക പിൻവലിച്ചു തുടങ്ങാൻ കഴിയുക. അത് 70 വയസ്സായി ഉയരുമെന്നാണ് പ്രചാരണം. അതായത് 70 വയസ്സിന് ശേഷം മാത്രമേ സൂപ്പർ തുക പിൻവലിച്ചു തുടങ്ങാൻ കഴിയൂ എന്ന്. ഇത് വ്യാജ പ്രചാരണമാണെന്ന് വ്യക്തമാക്കി ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. എങ്ങനെ വ്യാജ വാർത്ത പ്രചരിപ്പിക്കാമെന്നതിന്റെ ക്ലാസിക് ഉദാഹരണമാണ് ഇത് എന്നാണ് ATO ഡെപ്യൂട്ടി കമ്മീഷണർ എംആർ റോസൻസ്വേഗ് പറഞ്ഞത്. ഇത് പ്രചരിക്കുന്ന വ്യാജ വാർത്തയാണ്. ഇനി ജൂലൈ 1 മുതൽ യഥാർത്ഥത്തിൽ നിലവിൽ വരുന്ന ചില മാറ്റങ്ങളുണ്ട്. അതിൽ എല്ലാ ഓസ്ട്രേലിയക്കാരെയും ബാധിക്കുന്ന ഒന്ന് സൂപ്പർ ഗ്യാരണ്ടി നിരക്ക് മാറുന്നു എന്നതാണ്. അതായത് തൊഴിലുടമ നിങ്ങളുടെ സൂപ്പർ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന തുക ജൂലൈ 1 മുതൽ ഉയരും. നിലവിൽ ഇത് 11.5%. ജൂലൈ 1 മുതൽ എല്ലാ ഓസ്ട്രേലിയക്കാർക്കും ശമ്പളത്തിന്റെ 12% സൂപ്പർ വിഹിതമായി ലഭിക്കും. ഇപ്പോൾ വിവാദവും ചർച്ചയുമായിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമുണ്ട്. 3 മില്യണിൽ കൂടുതലുള്ള സൂപ്പർ നിക്ഷേപങ്ങൾക്ക് കൂടുതൽ നികുതി ചുമത്താനുള്ള സർക്കാർ തീരുമാനമാണ് അത്. 2022 തന്നെ ലേബർ സർക്കാർ കൊണ്ടുവന്ന ഒരു നിർദ്ദേശമായിരുന്നു ഇത്. എന്നാൽ അന്ന് പാർലമെന്റിൽ പാസാകാതെ പോയ നിയമം. ഇപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട ഭൂരിപക്ഷമുള്ളതിനാലും സെനറ്റിൽ ഗ്രീൻസിന്റെ പിന്തുണ കിട്ടുമെന്ന പ്രതീക്ഷയിലും നിയമം പാസാക്കാൻ ശ്രമിക്കുകയാണ് സർക്കാർ. നിയമം പാർലമെന്റിൽ പാസാക്കുന്നതിന് മുൻപ് തന്നെ ജൂലൈ 1 മുതൽ ഈ മാറ്റം നടപ്പിലാക്കാനാണ് ട്രഷറർ ജിം ചാമേഴ്സിന്റെ തീരുമാനം. എന്നാൽ ഇതിനെതിരെ ശക്തമായ വിമർശനങ്ങളും വിവാദങ്ങളുമെല്ലാം ഉയരുന്നുണ്ട്. എന്താണ് ഈ നിയമമെന്നും എന്തുകൊണ്ടാണ് വിവാദങ്ങളെന്നും നമുക്ക് വിശദമായി നോക്കാം. ഞാൻ സൂചിപ്പിച്ചതുപോലെ 3 മില്യണിൽ കൂടുതൽ, അതായത് 30 ലക്ഷത്തിൽ കൂടുതലുള്ള സൂപ്പർ നിക്ഷേപങ്ങൾക്ക് അധിക നികുതി ചുമത്താനാണ് നിർദ്ദേശം. സാധാരണ നിലയിൽ സൂപ്പർ നിക്ഷേപത്തിനും അതിൽ ലഭിക്കുന്ന വരുമാനത്തിനുമെല്ലാം ഒരാളുടെ മറ്റു വരുമാനങ്ങളെക്കാൾ നികുതി കുറവാണ്. ലളിതമായി പറഞ്ഞാൽ സൂപ്പർ അക്കൗണ്ടിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്കും സൂപ്പർ അക്കൗണ്ടിൽ പലിശ ഇനത്തിലോ ഡിവിഡൻഡ് ഇനത്തിലോ ഒക്കെ ലഭിക്കുന്ന വരുമാനത്തിനും എല്ലാം 15% മാത്രമാണ് ഇപ്പോൾ നികുതി ചുമത്തുന്നത്. അത് സൂപ്പറിലെ നിക്ഷേപത്തുക എത്ര വലുതായാലും നികുതി 15% തന്നെയാണ്. വിരമിച്ച ശേഷം സൂപ്പർ നിക്ഷേപം പിൻവലിക്കുമ്പോൾ മറ്റു നികുതികൾ ചുമത്താറുമില്ല. അതിനാൽ രാജ്യത്തെ അതിസമ്പന്നർ കുറഞ്ഞ നികുതി നൽകി സൂപ്പർ അക്കൗണ്ടുകൾ വഴി നിക്ഷേപവും സമ്പത്തും വർദ്ധിപ്പിക്കുന്നു എന്ന വിമർശനം ഏറെക്കാലമായി ഉയരുന്നുണ്ട്. സെൽഫ് മാനേജ്ഡ് സൂപ്പർ ഫണ്ടുകളിലായി റിയൽ എസ്റ്റേറ്റ് വിപണിയിലും മറ്റു നിക്ഷേപങ്ങളിലുമെല്ലാം അതിസമ്പന്നർ സൂപ്പർ തുക വിനിയോഗിക്കുന്നുണ്ടെന്നും റിട്ടയർമെന്റ് ജീവിതം എന്ന അടിസ്ഥാന ലക്ഷ്യത്തിനപ്പുറം വരുമാനം കുന്നുകൂട്ടാനുള്ള മാർഗമായി ഇതിനെ ഉപയോഗിക്കുന്നുണ്ടെന്നുമാണ് വിമർശനം. ഇത് മറികടക്കുന്നതിന് വേണ്ടിയാണ് $3 മില്യൺ മുകളിലുള്ള സൂപ്പർ നിക്ഷേപത്തിന് 30% നികുതി വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. 3 മില്യൺ സൂപ്പർ നിക്ഷേപം എന്നത് അത്ര വ്യാപകമല്ല എന്നത് സത്യമാണ്. ഇന്നത്തെ അവസ്ഥയിൽ 80,000 ഓസ്ട്രേലിയക്കാരെ മാത്രമായിരിക്കും ഇത് ബാധിക്കുക. അതായത് രാജ്യത്തെ അതിസമ്പന്നരെ മാത്രം. എന്നാൽ ഇതത്ര ലളിതമായി കാണേണ്ടതില്ല എന്ന വിമർശനവുമായാണ് പലരും രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് സെനറ്റ് സാമ്പത്തികകാര്യ സമിതി നടത്തിയ തെളിവെടുപ്പിൽ തന്നെ നിരവധി വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് 3 മില്യൺ എന്ന പരിധിക്ക് ഇൻഡെക്സേഷൻ ഇല്ല എന്നതാണ്. അതായത് നാണയപ്പെരുപ്പത്തിന് അനുസൃതമായി ഇതിൽ മാറ്റം വരില്ല എന്ന്. ഇത് ഭാവിയിൽ കൂടുതൽ പേർക്ക് അധിക നികുതി ബാധകമാകാൻ കാരണമാകും എന്നാണ് വിമർശനം. ഉദാഹരണത്തിന് 2040 ആകുമ്പോൾ 3 മില്യണ് ഇന്നത്തെ 2 ബില്യന്റെ മൂല്യം മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഇൻഡെക്സേഷൻ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ 2 മില്യണിൽ കൂടുതൽ ബാലൻസ് ഉള്ള ഒട്ടേറെ സൂപ്പർ അക്കൌണ്ടുകളുണ്ട്. സെനറ്റ് സമിതിയിൽ ഉയർന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം പണമായി മാറ്റാത്ത നിക്ഷേപ മൂല്യത്തിന് പോലും അധിക നികുതി നൽകേണ്ടി വരും എന്നതാണ്. അതായത് സൂപ്പർ അക്കൌണ്ട് വഴി ഒരു വീട് വാങ്ങിയിട്ടുള്ളയാൾക്ക് ആ വീടിന്റെ മൂല്യം ഉയർന്നാൽ അധിക നികുതി നൽകേണ്ടി വരും. വീട് വിറ്റ് കയ്യിൽ പണം കിട്ടിയാൽ മാത്രമല്ല ഇത് നൽകേണ്ടത്. കയ്യിൽ ലഭിക്കാത്ത പണത്തിന് നികുതി നൽകണമെന്നാണ് സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെടുന്നതെന്ന് നാഷണൽ സെനറ്റർ മാറ്റ് കാനവൻ വിമർശിച്ചു.
On people that don't have the means to pay for it. The problem with unrealized gains is a lot of people out there like farmers who have assets in superannuation, but they may be asset rich but they're cash poor.
ഈ മാറ്റം നിലവിൽ വന്നാൽ പലരും സൂപ്പറിലേക്ക് പണം നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുമെന്നും മറ്റു നിക്ഷേപ മാർഗ്ഗങ്ങൾ നോക്കുമെന്നുമാണ് ലിബറൽ സെനറ്റർ ആൻഡ്രൂ ബ്രാക്ക് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സൂപ്പറാന്വേഷൻ സംവിധാനത്തെ തന്നെ ബാധിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു.
But ultimately, the people who love the superannuation system, which are the financial institutions and the unions, should look very carefully at this because ultimately, if Chalmers is successful in passing the bill as it's currently drafted, it will destroy superannuation as the preferred savings vehicle in Australia, particularly for millennials and Gen Zs.
അതേസമയം 3 മില്യൺ എന്ന പരിധി നാണയപ്പെരുപ്പമായി ബന്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നാണ് ട്രഷറർ ജിം ചാമേഴ്സ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല വിമർശനമുന്നയിക്കുന്ന ആരും കഴിഞ്ഞ 3 വർഷത്തിനിടെ മെച്ചപ്പെട്ട ഒരു നിർദ്ദേശം സൂപ്പർ പരിഷ്കരിക്കാനായി മുന്നോട്ട് വച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. പാർലമെന്റിൽ നിയമം പാസാക്കുന്നതിന് മുൻപ് തന്നെ നികുതി നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നത് പതിവാണെന്നും അതിനാൽ ജൂലൈ 1 മുതൽ ഈ മാറ്റം കൊണ്ടുവരാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പുതിയ സെനറ്റിൽ ഗ്രീൻസിന്റെ പിന്തുണയോടെ സർക്കാരിന് ബില്ല് പാസാക്കാൻ കഴിഞ്ഞേക്കും. അതിനായുള്ള ചർച്ചകൾ സർക്കാർ നടത്തുന്നുമുണ്ട്. ഓസ്ട്രേലിയയിലെ സൂപ്പർ അന്വേഷൻ സംവിധാനത്തിൽ ജൂലൈ 1 മുതൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വ്യാജ പ്രചാരണങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഓസ്ട്രേലിയൻ വാർത്തകളെക്കുറിച്ച് ഇത്തരത്തിൽ ആഴത്തിൽ പരിശോധിക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ SBS മലയാളം പങ്കുവയ്ക്കുന്നുണ്ട്. ആപ്പിൾ പോഡ്കാസ്റ്റ്, സ്പോട്ടിഫൈ തുടങ്ങി നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും SBS മലയാളം പിന്തുടർന്നാൽ അവ കേൾക്കാൻ കഴിയും. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.